സ്വന്തം തോളില് ആരുടെയൊക്കെ ഭാരമറിയുമ്പോൾ മനുഷ്യന് വല്ലാത്ത കാര്യത്തിൽ ലഭിക്കുന്നു. ഒരു സ്ത്രീ പറയുകയായിരുന്നു, ഭർത്താവ് മരിക്കുമ്പോൾ മൂന്ന് പെൺകുട്ടികൾ മാത്രമേ കൂടെയുള്ളൂ. അടുത്തുള്ള പ്രൊവിഷൻ സ്റ്റോറിൽ പോയിട്ട് അരി വാങ്ങാൻ പോലും അവർക്കറിയില്ലായിരുന്നു. എന്നിട്ടും ഇവരും തൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയവരാക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറയുന്നു, എങ്ങനെ നീന്തിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ നീന്തിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹത്തെക്കുറിച്ച് ഈ ഡെപ്തുള്ള അനുഭവം കൊണ്ട് കടക്കുന്നവന്, സ്നേഹത്തിന്റെ കുറിച്ച് ഈ നൊമ്പരത്തിന്റെ അവബോധം കൊണ്ട് കടക്കുന്നവന് ഏത് പുഴയും നീന്തി കടക്കാനാവും, ഏത് കനലിലൂടെയും നടന്നു പോകാനാവും. സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മറ്റെല്ലാ സ്നേഹഭാഷ്യങ്ങളും ക്രിസ്തുവിനെ മറന്നാലും ഇത് സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം മറ്റാർക്കോ വേണ്ടി നൊമ്പരപ്പെടുവാനുള്ള സജ്ജതയാണെന്നുള്ള ആ ഒരു ഭാഷ്യം മാത്രം മനസ്സിൽ നിന്ന് കളയാതിരിക്കുക. നമ്മുടെ സ്നേഹസങ്കല്പങ്ങളെ പരിഹസിക്കാൻ വേണ്ടി നാട്ടിൽ നമ്മൾ പറയാറുള്ളൊരു പഴയൊരു തമാശ കഥയുണ്ട്. ഒരുവൻ അവന്റെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് പ്രണയലേഖനം എഴുതുകയാണ്. എസ് ടി ഡി ബൂത്തുകൾ വരുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ ഒരു സാഹിത്യരൂപം ഉണ്ടായിരുന്നു. നീണ്ട കത്താണ്, ഡിക്ഷണറിയൊക്കെ വെച്ചുകൊണ്ട്, പ്രിയമുള്ളവളെ, നീ ഏഴ് കടലിനക്കരെ പോയി കഴിഞ്ഞാൽ ഞാൻ കടലേഴും നീന്തി എന്റെ അടുക്കലേക്ക് എത്തും. നീ പഞ്ചാഗ്നി മധ്യയാണെങ്കിൽ ഞാൻ അശ്വത്തിന്റെ മുകളിൽ നിന്നെ തേടിയെത്തും. നീ ഏത് മരുഭൂമിയിലാവട്ടെ ഞാൻ അവിടെ നിന്നെ തേടിയെത്തും. ഇങ്ങനെ കുറെ എഴുതിയിട്ട് സ്വന്തം പേരൊക്കെ എഴുതി. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു കാര്യം എഴുതാൻ വിട്ടു പോയത്. PS പോസ്ക്രിപ്റ്റ്, ഇന്ന് വൈകിട്ട് മഴയില്ലെങ്കിൽ പാർക്കിൽ വെച്ച് കാണാം. കടലേഴും നീന്തി എത്തുന്നവന് വൈകിട്ടത്തെ മഴ പ്രശ്നമായിട്ട് മാറുന്നു. നമ്മുടെ സ്നേഹത്തിന്റെ പൊള്ളത്തരങ്ങൾ ഇതൊക്കെയാണ്. സ്നേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോൾ, സ്നേഹമാണ് ജീവന നിയമം എന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞുകുഞ്ഞു ചാറ്റമഴകൾ അന്നും ഇന്നും നമുക്കൊക്കെ പേടിയാണ്. അപ്പോൾ സ്നേഹത്തിന്റെ ഈ അർത്ഥം, സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം മറ്റാർക്കും മുറിവേൽപ്പുള്ള അനുഭവം, വീടിനെ സ്നേഹത്തിന്റെ ഉത്സവമാക്കി മാറ്റുക. കൊച്ചുകുട്ടി മരിക്കുകയായിരുന്നു. അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്തെങ്കിലും ആശകളുണ്ടോ? അപ്പൊ കുഞ്ഞു പറഞ്ഞു, അമ്മേ, സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും കൊതി തീർന്നിട്ടില്ല, സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും കൊതി തീർന്നിട്ടില്ല. എത്ര സ്നേഹിച്ചാലും എത്ര സ്നേഹിക്കപ്പെട്ടാലും ഭൂമിയിലുള്ള മറ്റെല്ലാ കൊതികളും അവസാനിക്കുമ്പോഴും മനുഷ്യന്റെ സ്നേഹിച്ച് സ്നേഹിക്കപ്പെട്ടുമുള്ള കൊതികൾ അവസാനിക്കാതിരിക്കട്ടെ. ഞാൻ ഹോസ്പിറ്റൽ സന്ദർശിക്കുമ്പോൾ, അതായത് എന്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ക്രിസ്ത്യൻ യുവാവാണ്, ഹോസ്പിറ്റലിൽ ഏതാണ്ട് കുറെ അഞ്ചാറ് മാസമായിട്ട് കിടപ്പുണ്ട്. ഏതാണ്ട് മെഡിക്കൽ സയൻസ് തള്ളിപ്പറഞ്ഞൊരുവൻ. കാണാൻ ചെന്ന് ഇരിക്കുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഫാദർ, നമ്മളുടെ ദൈവശാസ്ത്രത്തിൽ പുനർജന്മെന്ന് പറയുന്ന ഒരു അനുഭവമുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മുടെ പുനർജന്മമല്ല, പുനരുത്ഥാനമാണ് നമ്മുടെ വിശ്വാസസങ്കല്പങ്ങൾ. എന്തേ ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്? പുള്ളിയവൻ പറഞ്ഞു, ഇല്ല, എനിക്കും അതിനകത്ത് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇനിയൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ ഇവൾ തന്നെയായിരിക്കണം എന്റെ ഭാര്യ, ഇനിയൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ ഇവൾ തന്നെയായിരിക്കണം എന്റെ ഭാര്യ. പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഓർമ്മിച്ചു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവൻ തന്നെയായിരിക്കണം എന്റെ മകനെന്ന് എന്റെ അമ്മ ആശിക്കുമോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവൻ തന്നെയായിരിക്കണം എന്റെ ജ്യേഷ്ഠെന്ന് എന്റെ അനുജത്തി ആശിക്കുമോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവൻ തന്നെയായിരിക്കണം എന്റെ സുഹൃത്തെന്ന് എന്റെ സ്നേഹിതൻ ആശിക്കുമോ? ജീവിതത്തെ വല്ലാതെ കുലുക്ക് മാറ്റുന്ന ചില വെളിപാടുകളാണ് ഇതൊക്കെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ആയിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെന്ന് നിങ്ങൾ ആശിക്കുന്നുണ്ടോ? സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ട മനുഷ്യന്റെ കൊതികൾ അവസാനിച്ചുകൂടാ. വീടിനെ സ്നേഹത്തിന്റെ ഉത്സവമാക്കി മാറ്റുക. സ്നേഹത്തിന് മാത്രം സാച്ചുറേഷൻ പോയിന്റ് കൊടുക്കാതിരിക്കുക. എത്ര സ്നേഹിച്ചാലും പിന്നെയും സ്നേഹം ബാക്കിയുണ്ട്. സാച്ചുറേഷൻ പോയിന്റ് സ്നേഹത്തിൽ കണ്ടെത്താതിരിക്കുക. വീടിനെ കുറിച്ചുള്ള ചിന്തകൾ അവസാനിക്കുമ്പോൾ ഒരു കുഞ്ഞു സംഭവമുണ്ട്. ഒരാള്, ഈ മനുഷ്യൻ ദൂരെ ജോലി കഴിഞ്ഞിട്ട് മദ്യപിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. വിദേശത്ത് നടക്കുന്ന കഥയാണ്. എന്നിട്ട് ആദ്യം കണ്ട പോർട്ടറെ വിളിച്ചിട്ട് പറയുന്നു, നീ എന്റെ കൂടെ നിന്ന് അടുത്തുള്ള ഫാൻസി സ്റ്റോറിലേക്ക് വരിക. അയാൾ കൂടെ ചെന്നു. കൂടെ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ ദൂരയാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. എവിടെയൊക്കെ ദൂരയാത്ര കഴിഞ്ഞിട്ട് ഞാൻ വന്നാലും എന്റെ മകൾക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കരുതാറുണ്ട്. ഇപ്പോൾ ആ സമ്മാനം കണ്ടുപിടിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി സമ്മാനം കണ്ടുപിടിക്കുക. ഇയാൾ അനങ്ങുന്നില്ല. അതുകൊണ്ട് ഈ മനുഷ്യന് ദേഷ്യമായി, നിന്നോടല്ലേ പറഞ്ഞൊരു സമ്മാനം കണ്ടുപിടിക്കാനായിട്ട്? അപ്പോൾ വളരെ സൗമ്യനായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇത്രയും കാലം നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊടുക്കാത്തതും എന്നാൽ ഏത് നിമിഷം വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് നൽകാവുന്നതുമായ ഒരു സമ്മാനമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? സുബോധത്തോട് ചെല്ലുന്ന അച്ഛൻ, സുബോധത്തോട് ചെല്ലുന്ന പപ്പ. ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു ഇടിവാളായിട്ട് വീണു, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറി. അയാൾ വെച്ച് വെച്ച് ഈ ഫാൻസി സ്റ്റോർ പുറത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ മനുഷ്യൻ ഈ സംഭവം ഗൈഡ് പോസ്റ്റ് എന്ന് പറയുന്നൊരു മാസികയ്ക്ക് അത് എഴുതിയിട്ടുണ്ട്. അത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളെ തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിനവകാശമില്ലേ? എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിനവകാശമില്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം നിങ്ങളെ തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതിനവകാശമില്ലേ? ഒരു കുഞ്ഞിന് അപ്പന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അവളെ തന്നെയാണ്. അപ്പന് കുഞ്ഞിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അപ്പനെ തന്നെയാണ്. നമ്മളെ തന്നെ സമ്മാനമായിട്ട് നൽകാനുള്ള കൃപ, ബോധപൂർവമാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക. കൃപ, കൃപയുണ്ടാവട്ടെ. വീടിനെ സ്നേഹത്തിന്റെ ഉത്സവമാക്കി മാറ്റുക. വീട്, ഓരോ വീടും കാനാൻ ഭൂമിയായി മാറട്ടെ. പാല് മാത്രം നൽകുന്ന ഇടമല്ല, തേൻ കൂടി നൽകുന്ന മധുരിപ്പിക്കുന്ന അനുഭവമുള്ള കാനാൻ ഭൂമി. നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനപൂർവ്വം നമ്മുടെ വീടിനെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. എന്നിട്ട് സ്വയം പറയുക, എന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്നെ തന്നെയാണ്. വെറുതെ അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെ കുറിച്ച് വെറുതെ ചിന്തിക്കുക. എന്നിട്ട് വീടിനെയും അമ്മയുടെ ഉദരത്തെയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുക. ഹോം ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ്. എന്നോടൊത്ത് ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കുക. ദൈവമേ, സ്നേഹത്തിന്റെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചു നയിക്കണമേ. ദൈവമേ, സ്നേഹത്തിന്റെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കണമേ. ദൈവമേ, സ്നേഹത്തിന്റെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കണമേ. ഒരാള് തന്റെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. ഈ മനുഷ്യൻ, അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. പട്ടാളത്തിൽ സുബൈദാറായിരുന്നു. വോളണ്ടർ റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ വന്നതാണ്. പട്ടാളച്ചിട്ടയ്ക്ക് പട്ടാളമില്ലാത്തതുകൊണ്ട് പട്ടാളച്ചിട്ട വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ വീടിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കലഹിച്ചും സ്ട്രിക്റ്റും ഡിസിപ്ലിനും ഒക്കെ ആയിട്ട് ഈ മനുഷ്യൻ കടന്നു പോവുകയാണ്. പിന്നെ അനുജനുണ്ട്. അനുജനും ജ്യേഷ്ഠനും കൂടി ഒരു ദിവസം എന്തോ പറഞ്ഞ് തെറ്റി. ജ്യേഷ്ഠൻ നേരത്തെ സ്കൂളിൽ നിന്ന് വന്നു. മഴയുള്ളൊരു ദിവസമായിരുന്നു. അനുജൻ കുറെ നേരം ജ്യേഷ്ഠനെ കാത്തുനിന്നിട്ടൊടുവിൽ മഴ നനഞ്ഞെത്തുകയും ചെയ്തു. അച്ഛനെ സഹിച്ചില്ലത്. വന്നപാടെ അയാൾ ബെൽറ്റൂരി ഇവനെ വലങ്ങനെയും തിലങ്ങനെയൊക്കെ അടിച്ചു. തോടി ഇവന് അപ്പൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറി. അത്താഴമുണ്ണാനായിട്ട് വിളിച്ചിട്ട് ഇവൻ പോയില്ല. ഇവനൊരിടത്തായിട്ട് തളർന്നുകൂടി കിടന്ന് ഉറങ്ങുകയാണ്. അമ്മ വന്ന് വിളിക്കുന്നു, ഇവൻ അനങ്ങുന്നില്ല. ഇവന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ക്രൂരതയുടെ അടയാളമായിട്ട് ഈ പപ്പ മാറുന്നു. രാത്രിയിൽ ഇവനെപ്പോഴോ തളർന്നുറങ്ങുമ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് ഇവന്റെ പുതപ്പൊക്കെ വലിച്ചു മാറ്റിയിട്ട് തന്റെ ബെൽറ്റ് കൊണ്ട് ഉണ്ടായ ഈ തീർത്ത പാടുകളെ ചുംബിച്ചു. എന്നിട്ട് കരഞ്ഞു തുടങ്ങി, പൊട്ടിക്കരഞ്ഞു തുടങ്ങി. ഈ കണ്ണീര് വീണിട്ടാണ് ഇവൻ മെഴുകൽ തുറക്കുക. എന്നിട്ട് പിന്നെ ഏതോ ബാമൊക്കെ പുരട്ടിയതിന് ശേഷം ഈ പുതപ്പ് വലിച്ചിട്ടതിന് ശേഷം പിന്നെയും നടന്നുപോയി. ഇവൻ പറയുന്ന ഇതാണ്, ആ രാവിനിക്ക് വെളിപാടിൻ രാവായിരുന്നു. പരുക്കനെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന അപ്പന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്ന സ്നേഹത്തിന്റെ കണ്ണീർപ്പുഴ ഞാൻ കണ്ടെത്തി. പരുക്കനെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന അപ്പന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്ന സ്നേഹത്തിന്റെ കണ്ണീർപ്പുഴ ഞാൻ കണ്ടെത്തി. പിന്നീട് അപ്പൻ എത്ര പരുക്കനായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറയും, ഇതിന് പിന്നിലൊരു അപ്പനുണ്ട്, കരയുന്ന അപ്പൻ. അപ്പനെ വെറുക്കുന്ന മക്കളെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണിത് പറ്റുക? കൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും ആകുലപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാറുള്ളത്. ഇവർക്കൊക്കെ ഒളിപ്പിച്ചിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പുഴയെ കൂടി കണ്ടെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്ന് എഴുന്നേറ്റിട്ട്, മനോഹരമായ പാട്ടുണ്ട്, അവസാന മൊഴിയ എന്നുള്ള ആ ഗാനം, അത് നമുക്ക് ഒരുമിച്ച് പാടാം.
അവസാനം ഒഴിയാ നഗരങ്ങളിൽ അവിടത്തെ നാമമുണ്ടാകി നമ്മീ അവസാനം ഒഴിയാ നഗരങ്ങളിൽ അവിടത്തെ നാമമുണ്ടാകി നമ്മീ അധികം സുഖമൊന്നുമില്ലെങ്കിലും അവിടം തുടയായിരിക്കേണമേ അധികം സുഖമൊന്നുമില്ലെങ്കിലും അവിടം തുണയായിരിക്കേണമേ അവസാനമൊഴിയാൻ നഗരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11. യേശു ദുഃഖവിവശനായി കല്ലറ അടുക്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിനു മീതെ ഒരു കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, ഈ കല്ലെടുത്ത് മാറ്റുക. മരിച്ചവന്റെ സഹോദരി പറഞ്ഞു, ഇതിനകം ദുർഗന്ധം ഉണ്ടായി കാണും, 4 ദിവസമായല്ലോ. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവർ ആ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എപ്പോഴും എന്നെ കേൾക്കുന്നു എന്നെനിക്കറിയാം. നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കേണ്ടതിനാണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് അവൻ ഉറക്കെ വിളിച്ചു, ലാസറേ, പുറത്തു വരിക. മരിച്ച മനുഷ്യൻ പുറത്തു വന്നു. അയാളുടെ കെട്ടുകൾ അഴിക്കുക, അയാൾ പോകട്ടെ. സ്നേഹമുള്ളവരെ, ബൈബിളിലെ ഒരത്ഭുതവും നമ്മുടെ വിസ്മയങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഓരോ അത്ഭുതവും ക്രിസ്തു കരങ്ങൾ കൊണ്ട് തീർക്കുന്ന ഉപമകളാണ്. വലിയൊരത്ഭുതത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു, ജീവന്റെ ഉത്സവം. മൃതനായവന് ജീവന്റെ തീരത്തേക്ക് വിളിച്ചിട്ട് അവന് ജീവന്റെ നടനം നൽകുന്ന ദൈവം. ഇത്രയും വലിയ അത്ഭുതം ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഈ കല്ലെടുത്ത് മാറ്റുക, ഈ കല്ലെടുത്ത് മാറ്റുക. കല്ലിനെ ഈ സന്ധ്യയിൽ ഒരു പ്രതീകമായിട്ട് കാണുക. എന്റെ ജീവന്റെ നൃത്തത്തിന്, എന്റെ ജീവന്റെ ഉത്സവത്തിന് എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമായിട്ട് ഈ കല്ലിനെ കാണുക. ഓരോ നെഞ്ചിലുമുണ്ട് ഏതൊക്കെയോ കല്ലുകൾ. വിഷാദത്തിന്റെ കല്ലായിരിക്കാം, കുറ്റബോധത്തിന്റെ കല്ലായിരിക്കാം, ആസക്തിയുടെ കല്ലായിരിക്കാം, വിദ്വേഷങ്ങളുടെ കല്ലായിരിക്കാം. ഈ കല്ലിനെ എടുത്തു മാറ്റുക, ഈ കല്ലിനെ എടുത്തു മാറ്റുക, എന്നിട്ട് ജീവന്റെ നൃത്തമാടുക. ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന കല്ലെന്താണ്? നമ്മൾ വിദ്വേഷങ്ങളുടെ കല്ലിനെ കുറിച്ച് ചിന്തിക്കുക. ജീവന്റെ നൃത്തത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന വിദ്വേഷങ്ങളുടെ കല്ല്. പുഴയോരത്ത് ഒരു കുട്ടി കരയുകയായിരുന്നു. കടത്തുവഞ്ചിയിൽ വന്നവർ ഇവനോട് ചോദിക്കുന്നു, കുഞ്ഞ് നീ എന്തിനാ കരയുക? കുഞ്ഞ് പറഞ്ഞു, ആരോ എന്റെ മൺവീട് തകർത്ത് കളഞ്ഞു. ഞാൻ ആരുടെയും മൺവീടുകൾ തകർത്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്റെ മൺവീടുകൾ മറ്റുള്ളവർ തകർക്കുന്നു? വന്നവരൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോയി. മൺവീട്, കടത്തുകാരൻ പറഞ്ഞു, നിങ്ങളുമൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നേ, നിങ്ങളുമൊക്കെ ഒന്ന് ധ്യാനിച്ചേ. നിങ്ങളുമൊക്കെ ഏതൊക്കെയോ മൺവീടുകൾ കെട്ടിയിട്ടില്ലേ? നിങ്ങളുടെയുമൊക്കെ മൺവീടുകൾ മറ്റാരാലോ തകർക്കപ്പെട്ടിട്ടില്ലേ?